ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
சர்வத்தினும் ஈசனாய் തന്നെ காணும், ஒன்னினும் அதீனனாயிட்டல்ல. மற்ற மனசின் அதீனனாய், இந்திரியங்களுக்கு அதீனனாய், விஷயங்களுக்கு அதீனனாய் கண்டுகொண்டிருந்தவன் இதனெல்லாம் அதீசனாய் തന്നെ காணும். அந்யம் ஈசம், ஈசம் அசம்சாரினம், அசம்சாரியான அஸ்வனாய பிபாச விசப்பு தாகம் சோகமோகம் சோகமோகம் ஜராமிருத்யு ஜராமிருத்யு இதெல்லாம் அதீதம், அதான் ஈசன் என்று பரையுது. ஞானிதெல்லாம் உள்ளவனான, ஞானிதெல்லாம் அனுபவிக்கணும், இதில் சுதுக்கங்கள் அனுபவிக்கணும்னு கருதுனவன் தான் இதனதீதனாய தன்ற சுரூபத்தை சாட்சாத்கரிக்கணும். ஈசம் சர்வசிய ஜகதா, தன் மனசின் தன் இந்திரியங்களோட தன் முன்பில் காணும் விஷயங்களே அல்ல, சம்பூர்ண ஜகத்தின் ஈசனாயிருக்கணும். சம்பூர்ண ஜகத்தும் தனிக்கு வேண்டியாள், சம்பூர்ண ஜகத்தும் தன்னை ஆசிரிச்சு பிரவர்த்திக்கணும். அதான் சர்வசிய ஜகத ஈசா என் தன்னை தன்னை அறியும். அல்லாது தன்னில் நின்றும் வேறிட்டு ஈ ஜகத்தின் நீ எந்தாவாய் ஒரு ஈசன் அறியும் என்ன செய்யும். அங்கே வந்தால் இவட ரெண்டு பட்சிகள் என்று பண்ணதிண்ட் வாச்சியார்த்தத்தை எடுக்கேண்டி வரும். பட்சிகள் ரெண்டான, ஒன்று ஈ சம்சாரி, மட்டொன்று ஈஸ்வரன் என்ன எடுக்கேண்டி வரும். பஷே அங்கே வந்தால் ஒரு சரீரம் என்று பரையதின் அர்த்தமில்ல. இவட பரையிறது ஒரு சரீரத்தில் தான் இருக்குது, அது மனுஷனோ பசுவெந்தோ பட்சியெந்தோ ஒன்றும் இல்லை. அப்போ ஓரோ சரீரத்தினும் இருக்கிற ஈஸ்வரனை குறிச்சா பரையுது. அப்போ இது இதனக்கு அதீதனாயிருக்கிற ஈஸ்வரன். அப்போ ஈ சரீரத்தில் இருந்து சுகதுக்கங்களൊക്കെ அனுபவிக்கையும் அதே சமயம் அதனெல்லாம் அதீதனாயிருக்கையும் செய்யணும். அதீதனாயிருக்கிறவனும் துக்கங்கள் அனுபவிக்கிறவனும் ஒன்று தான். மோகம் கொண்டு அவன் துக்கங்கள் அனுபவிக்கணும். மோகத்தில் இருந்து முக்தனாகும்போ ஈசன் ஜராமிருத்து அதீதம் ஈஸ்வரன். தேக அபிமானம் உள்ளப்போ உள்ளு ஜராமிருத்தி அபிமானம், ஞான் விருத்தனான ஞான் மரிக்கும். அதனை தீதனாயால் அத்த ஒரு அபிமானம் இல்லை, அவன் ஈசனாயிருக்கும். சர்வசிய ஜெகத அயம் அஹம் அஸ்மி ஆத்மா, அந்யனாய ஒரு ஈஸ்வரன் என்று பரையம்போ ஈ சம்பூர்ண ஜகத்தின் ஆத்மாவாகும் கழியத்தல்ல. அது பரையம்போ ஓரோ சரீரத்தின் ஆத்மாவாயிருக்கும், சராச்சரங்கள சர்வத்தின் ஆத்மாவாயிருக்கவன் அஹம் அஸ்மி ஞான் தானே என்றும். சர்வசிய ஜகத ஆத்மா சமஹா சர்வபூதஸ்த, சர்வபூதங்களிலும் ஒருபோலி இருக்கும், சர்வஜீவிகளிலும் அதுவும் அஹம் அஸ்மி ஞான் தானே. நைத்தரோ அல்ல, இனி மற்றொரு ஈஸ்வரன் அல்ல. பின் ஈ சோதுக்கங்களൊക്കെ அனுபவிக்கிறதோ சர்வஜகத்தினும் ஈஸ்வரனாயிருக்கிறவன் அவித்யாஜனித உபாதி பரிச்சின்னோ மாயாத்மா, அதல்ல ஞான். நைத்தர அந்யனல்ல, நான் சர்வபூதஸ்தனாய பரமாத்ம சைதன்யம் தானே. நைத்தர இதரன் என்று பறஞ்சால் இப்போ துக்கிச்சு கொண்டிருக்கிறவன், அவித்யாஜனித அவித்ய கொண்டுண்டாய உபாதி, சரீரம் மனஸ் இந்திரியங்கள் தொடங்கிய உபாதிகள் கொண்டு பரிச்சின்னனாயவன், பரிமிதிகள் வந்தவன், காலம் கொண்டும் தேசம் கொண்டும் சரீரம் கொண்டும் எல்லாம் பரிமிதிகൾ வந்து அல்பத்தினாயி துக்கியாய் சுகதுக்கங்களை அனுபவிச்சு கொண்டிருக்கிறவன் மாயாத்மா. இதுனா மாயாத்மா என்று பரையும், வாஸ்தவ சுரூபமல்ல, இது எந்த வாஸ்தவ சுரூபமல்ல, ഒരു മോഹം കൊണ്ട് സംഭവിച്ചിരിക്കുന്നതാണ്, വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നതല്ല. മോഹം എന്ന് പറയുന്നത് തന്നെ എന്താണ്? വാസ്തവത്തിലില്ലാത്തതാണ്, വിഭ്രാന്തിയാണ്. അതുകൊണ്ടിത് ആ വിഭ്രാന്തിയുടെ സൃഷ്ടിയാണ്. ഈ സുഖദുഃഖങ്ങളും അനുഭവവും ജനന മരണവും സംസാരമെല്ലാം ഞാനതല്ല, അമ്മായാത്മാവല്ല, മറിച്ച് ആ വിഭ്രാന്തിയിൽ നിന്നും മുക്തനാണ്, ജഗത്തിന് തന്നെ ഈശ്വരനായിരിക്കുന്നവനാണ്, സർവഭൂതങ്ങളിലും ഏകരൂപത്തിൽ ഏകരസത്തിലിരിക്കുന്നവനാണ്. ഇതി വിഭൂതിം മഹിമാനം ച ജഗദ്രൂപമസ്യ. ഒരേ തത്വം തന്നെ പറയുന്നു, ഈശ്വരനായിരിക്കുന്നു, സർവജഗത്തിനും ആത്മാവായിരിക്കുന്നു, ദുഃഖങ്ങളിൽ നിന്നെല്ലാം മുക്തനായിരിക്കുന്നു. അതേ ജീവൻ തന്നെ സംസാരത്തെ അനുഭവിക്കുന്നു, ദുഃഖിയായിരിക്കുന്നു. രണ്ടും ഒരു കാലത്ത് ഒരു വ്യക്തിയിൽ ഒരേ സമയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? യുക്തി കൊണ്ടൊരിക്കലും ഒരു സമാധാനം കിട്ടുന്നില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്താണ്? അത് മായ, മാമോഹമാണ്, വിഭ്രാന്തിയാണ്. യുക്തിയില്ലാത്തത് സംഭവിക്കുന്നതാണ് വിഭ്രാന്തി. യുക്തിയില്ലാത്ത ഏത് കാര്യം സംഭവിക്കും? അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ താൻ തന്റെ സ്വരൂപം ഇതിനെല്ലാം അതീതമാണ്, നിത്യമുക്തമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ എന്താ പറയുക? നിർവികാരമാണ്, നിർഗുണമാണ്, നിരാകാരമാണ്. അതാണ് എന്റെ വാസ്തുവസ്ഥിതി. അങ്ങനെ മോഹം കൊണ്ടാണെങ്കിലും ഇതെല്ലാം കാണപ്പെടുന്നുണ്ടല്ലോ, ഈ പ്രപഞ്ചം അനുഭവിക്കും. പ്രപഞ്ചത്തിലെ സത്യം അതനുഭവിക്കുന്നു. അത് മോഹമായിക്കൊള്ളട്ടെ, പക്ഷേ ആ അനുഭവത്തിൽ നിന്ന് മോചനമില്ലല്ലോ. ആ അനുഭവം നിലനിൽക്കുന്നുണ്ടല്ലോ. തത്വത്തെ ഗ്രഹിച്ചാൽ, തന്റെ വാസ്തവ സ്വരൂപം എന്നതാണെന്ന് അറിഞ്ഞാലും വീണ്ടും പ്രപഞ്ചം അനുഭവപ്പെടുന്നു. ഇതിനെന്താ സമാധാനം? പറയുന്ന നിർവികാരമായ, നിർഗുണമായ, അതിൽ നിന്ന് ഈ സഗുണഭാവങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ടല്ലോ. പറയുന്നു, അത് വിഭൂതി മഹിമാനം ച ജഗത് രൂപമസ്യ. ഈ ജഗത് രൂപം അത് അതിൻ്റെ തന്നെ വിഭൂതിയാണ്, മഹിമയാണ്. ഒന്നിൻ്റെ മഹിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്ത, അതിനാണ് എൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ഒന്നിൻ്റെ മഹത്വത്തെ അതിൽ നിന്ന് വേർതിരിക്കാൻ കഴിയും, ഒരിക്കലും കഴിയത്തില്ല. എന്നാൽ അതിനെ വിശേഷിപ്പിക്കുന്നത് അതാണ് മഹത്വം എന്ന് പറയുന്നത്. അവനൊരു വിശേഷണമായി വരുന്നത് അതാണ് മഹത്വം. അപ്പോ വിഭൂതി, ഈ മഹിമ, മഹത്വം ആണ് ജഗത്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തത്, മഹത്വത്തെ അതിൽ നിന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല. അതിൻ്റെ തന്നെ രൂപം എന്ന് പറയുന്നു. അത് തന്നെ സച്ചിദാനന്ദ രൂപത്തിലിരിക്കുന്നു, ജഗത് രൂപത്തിലിരിക്കുന്നു. ജഗത് രൂപത്തിലെന്ന് പറയുമ്പോൾ ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളിലെന്നോ അല്ലെങ്കിൽ നാമരൂപാത്മകമായിട്ടോ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ വിഭൂതി മഹിമ എന്ന് പറയുന്നു. ജഗത് രൂപമസ്യ, ഇതിനൊരു ജഗത് രൂപമുണ്ട്. ഇതിന്റെ രൂപത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന എന്താണ്? സത്താണ്, ചിത്താണ്, അതായത് സദ്രൂപമാണ്, ചിദ്രൂപമാണ്, ആനന്ദരൂപമാണെന്ന് പറയുന്നു. സത്ത്, ചിത്ത്, ആനന്ദം എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഗ്രഹിക്കുന്നത്? സത്തിനെ കുറിച്ചും ചിത്തിനെ കുറിച്ചും ആനന്ദത്തിനെ കുറിച്ചും നമ്മുടെ ഭാവനകൾ, നമ്മുടെ ധാരണകൾ, അതാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. വിശേഷമൊന്നും ഗ്രഹിക്കില്ല. നമ്മുടെ ഭാവനകളെ നമ്മൾ ഗ്രഹിക്കും, അല്ലെങ്കിൽ നമ്മുടെ ധാരണകളെ. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന എന്താണിത്? ജഗത് രൂപമാണ്. അപ്പൊ ജഗത്തെന്ന് പറയുന്നതും വേറെയല്ല, അങ്ങനെയൊരു രൂപമുണ്ട്. ജഗത് രൂപം. അതെന്താണ്? ഇതിൻ്റെ തന്നെ മഹത്വമാണ്, ഇതിൻ്റെ വിഭൂതിയാണ്. വിഭൂതി എന്ന് പറയുമ്പോൾ വിവിധമായി ഭവിച്ചത്, നാനാരൂപത്തിൽ ഭവിച്ചത്. എന്താണോ ഒന്നിൻ്റെ വാസ്തവ സ്വരൂപം, മറ്റൊന്നായി കൂടെ അത് ഭവിക്കുക. അപ്പൊ സച്ചിദാനന്ദം തന്നെ നാമരൂപാത്മകമായി ഭവിച്ചു. ആത്യന്തികമായി ജഗത്തിന് ഇതിനൊന്ന് വേറെതിരിക്കാൻ സത്യം മിഥ്യ ഇങ്ങനെയൊന്നും വ്യവഹരിക്കാൻ ജഗത്തിനെ സംബന്ധിച്ച് പോലും സാധ്യമല്ല. എന്തുകൊണ്ട്? ജഗത് രൂപമസ്യ ഏവ. ഈ ജഗത്തെന്ന് പറയുന്നു അതിൻ്റെ തന്നെ രൂപമാണ്, ആ പരമചൈതന്യത്തിൻ്റെ രൂപമാണ് എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു എന്താണ്, അങ്ങനെ ഒരു പരമചൈതന്യത്തെ താൻ അറിഞ്ഞു, സാക്ഷാത്കരിച്ചു. അങ്ങനെയല്ല, അവിടെ പറയുന്നു മമ പരമേശ്വരസ്യ. ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന പരമേശ്വരനായ എന്റെ രൂപമാണ് ജഗത്ത്. എനിക്ക് തന്നെ ഈ രണ്ട് രൂപമുണ്ട്, ഒന്ന് സച്ചിദാനന്ദ രൂപം, മറ്റൊന്ന് ജഗത് രൂപം. മമ പരമേശ്വരസ്യ പറയും. അവിടെയും ഒരു അന്യത്വം വരാൻ പാടില്ല, തത്വത്തിൽ നിന്നും അന്യത വരാൻ പാടില്ല, അന്യഥാത്വം സംഭവിക്കാൻ പാടില്ല. അങ്ങനെ പറയുന്ന പരമതത്വം അതിന് ഈശ്വരനെന്നോ പരമേശ്വരനെന്നോ ആത്മാവെന്നോ ശബ്ദങ്ങൾ മാറ്റി മാറ്റി പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. തത്വത്തിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. അതുകൊണ്ട് പറയുന്നു മമ പരമേശ്വരസ്യ, പരമേശ്വരനായിരിക്കുന്ന ഈ ഞാൻ. ഇത് യഥാഏവം ദൃഷ്ട, അങ്ങനെ എപ്പോഴാണ് ഒരുവൻ കാണുന്നത്, അവന്റെ ദർശനത്തിന് പൂർണ്ണത വരുന്നത്. ആ ദർശനത്തിന്റെ പൂർണ്ണത എന്താണ്? ഒന്ന്, ഈ ജഗത്തും തന്റെ രൂപം തന്നെ, ഈ ജഗത്തിന് അതീതനായിരിക്കുന്നതും താൻ തന്നെ, ജഗത്തായിരിക്കുന്നതും താൻ തന്നെ. യഥാഏവം ദ്രഷ്ട, എപ്പോഴാണ് അവൻ കാണുന്നത്? അപ്പോ ഈ ഒരു പക്ഷി തന്നെ എങ്ങനെ ഗ്രഹിക്കുന്നു? ഈ സംസാരിയായി സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവൻ തന്നെ സംസാരത്തിൽ നിന്ന് മുക്തനുമാണ് എന്ന് ഗ്രഹിക്കുന്നു. തന്റെ മുക്തിയുടെ രൂപത്തെ ഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായും സംസാരത്തിൽ നിന്ന് അവൻ മുക്തനായിത്തീരുന്നു. മറിച്ച് ഈ ഒരു പക്ഷി എന്ത് കരുതുന്നു? താൻ കേവലം സംസാരിയാണ്. അതാണ് വ്യത്യാസം. ഞാൻ കേവലം ഈ സുഖദുഃഖ അനുഭവങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവനാണ്. ഈ അനുഭവങ്ങളിൽ നിന്ന് എനിക്കൊരിക്കലും മോചനമില്ല. ഇതനുഭവിക്കുക, ഇതാണ് എന്റെ ധർമ്മം എന്ന് കരുതുന്നവൻ സംസാരി. ആ പക്ഷിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. പക്ഷെ ഈ സംസാര അനുഭവത്തിൽ തന്നെ ഈ സംസാരത്തിൽ നിന്നും മുക്തമായിരിക്കുന്ന തന്റെ സ്വരൂപത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലൊക്കെ അറിയാനുണ്ട് വരുന്നു. തന്റെ സച്ചിദാനന്ദ സ്വരൂപത്തെ ഏതെങ്കിലും തരത്തിൽ അവന് അനുഭവിക്കാനോ സ്മരിക്കാനോ ഭാവന ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാരണകളോ എല്ലാം അവന്റെ ഉള്ളിൽ വരുന്നു. അങ്ങനെ വരുമ്പോൾ അവൻ അന്തർമുഖമായി അതിനെ അന്വേഷിക്കുന്നു, അവന്റെ തന്റെ വാസ്തവ സ്വരൂപം മനസ്സിലാക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണോ ഈ വിഷയങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഈ ജീവൻ എപ്പോഴാണോ അന്യമായ ആത്മാവിനെ കാണുന്നത്, വാസ്തവത്തിൽ അവൻ രണ്ടനുഭവത്തിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാനുഭവത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ട് സംസാരത്തിൽ അവന് മുഴുകാൻ പറ്റത്തില്ല. സംസാരത്തിൽ അവൻ മുഴുകുന്നതും ഈ ആത്മാനുഭവത്തിന്റെ ബലത്തിലാണ്. ഈ അനുഭവമാണ്, ആത്മപ്രകാശമാണ് അവനെ സംസാരത്തിൽ നടത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിരിക്കലും അവന് സംസാരത്തിൽ നിന്ന് സ്വയം മോചിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അനീശയ ശോചതി മുഖ്യമാന, അവൻ മോഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ മോഹത്തിനിടയ്ക്ക് അവൻ്റെ ഉള്ളിൽ വെളിച്ചം വരുന്നുണ്ട്. ആ വെളിച്ചത്തെ അവൻ പിന്തുടരുന്നു. അങ്ങനെ പോകുമ്പോൾ ഇവിടെ പറഞ്ഞു, പരമകാരുണികേന ദർശിത യോഗമാർഗോ, എങ്ങനെ ആ തത്വത്തെ സാക്ഷാത്കരിക്കാം എന്നുള്ള മാർഗത്തെ അവൻ പരമകാരുണികന്മാരായ ഗുരുക്കന്മാരിൽ നിന്ന് ഗ്രഹിക്കുന്നു. അങ്ങനെ ഗ്രഹിച്ച് അതാണ് അടുത്ത് പറഞ്ഞ് യഥാ പശ്യതി, ആ ഗ്രഹണം അവിടെ തന്റെ സ്വരൂപത്തെ തന്നെ കാണുന്നു. തന്റെ മോഹിതമായ സ്വരൂപത്തിനപ്പുറം മോഹരഹിതമായ സ്വരൂപത്തെ അവൻ കാണുന്നു. അത് വ്യക്തമായി കാണുമ്പോൾ അവൻ എല്ലാത്തിനും സമാധാനമായി. ഈ സംസാരത്തിനും ജഗത്തിനും എല്ലാത്തിനും അവന് സമാധാനമായി. അസ്യ മഹിമാനം, അപ്പൊ സർവവും തന്റെ മഹിമയായി കാണുന്നു. ഈ ജഗത്തെല്ലാം തന്റെ മഹിമ തന്നെ, തന്റെ തന്നെ മഹത്വമാണ്. ആ സച്ചിദാനന്ദത്തിന്റെ തന്നെ ഭാവമാണ് നാമരൂപാത്മകമായിരിക്കുന്ന ജഗത്ത് എന്ന് കാണുന്നു. ഇവിടെ ചിലർ പറയും, എന്താണ് ജഗത്തിനെ ഈശ്വരനായി കാണുന്നത്? ദ്വൈതത്തിലാണ്, അല്ലെങ്കിൽ വിശിഷ്ടാദ്വൈതത്തിലാണ് ജഗത്തിനെ കൂടെ ഈശ്വരനായി കാണുന്നത്. അദ്വൈതം എന്ന് പറയുന്നത് ജഗത്ത് നാമരൂപമാണെന്ന് പറഞ്ഞ്, മിഥ്യയാണെന്ന് പറഞ്ഞ് ജഗത്തിനെ തള്ളിക്കളയുന്ന സിദ്ധാന്തമാണെന്ന് പറയും. അദ്വൈതത്തിന്റെ ഒരു പ്രക്രിയയാണ് അത്, പറയുന്നത് ശരിയാണ്. അദ്വൈതത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. അദ്വൈതത്തിൽ പ്രധാനമായി അത് പറയുന്നുണ്ടെന്നാണ്, ജഗത്ത് നാമരൂപാത്മകമാണ്, അത് ബാധിച്ചു പോകുന്നതാണ്, അത് സത്യമുള്ളതല്ല, അത് തിരസ്കരിക്കേണ്ടതാണ്, അത് പറയുന്നുണ്ട്. ജഗത്തിന് തള്ളിക്കളയുന്നുണ്ട്, ജഗത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല, അത് സ്വപ്നം പോലെയാണ് എന്ന് പറഞ്ഞ് തത്വത്തിൽ അതിനെ നിരാകരിക്കുന്നുണ്ട്, തത്വത്തിൽ അതിന് നിലനിൽപ്പില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം ഈ പറയുന്നതും അദ്വൈതത്തിന്റെ തന്നെ കാഴ്ചപ്പാടാണ്. അതാണ് ഈ ജഗത്ത് ഈശ്വരന്റെ വിഭൂതിയാണ്, അതിൻ്റെ തന്നെ ഭാവങ്ങളാണ്, വിവിധ ഭാവങ്ങളാണ് ജഗത്തായി കാണപ്പെടുന്നത്. അപ്പൊ ഈശ്വരൻ ജഗത് രൂപനുമാണ്, ജഗത് രൂപം അസ്യ, ഈശ്വരൻ ജഗത് രൂപനാണ് എന്ന് പറയുന്നത് ഇങ്ങനെയുണ്ടൊരു കാഴ്ചപ്പാട് അദ്വൈതത്തിൽ. അത് വിശിഷ്ടാദ്വൈതികളും മറ്റും പറയുന്നത് പോലെ. പക്ഷെ അവിടെ ഈശ്വരൻ നിന്നും വേറിട്ടൊരു സ്വതന്ത്രമായൊരു സത്ത അതിന് അംഗീകരിക്കുന്നില്ലെന്നേ ഉള്ളൂ. ജഗത്ത് ഈശ്വര രൂപം തന്നെ എന്ന് പറയുന്നു. അത് നാമരൂപാത്മകമായി പ്രകാശിക്കുന്നു. എല്ലാ പ്രകാശവും അത് തന്നെ, എല്ലാ പ്രകാശത്തിനും വെളിപ്പെടുന്നു അത് തന്നെ. പിന്നെ അവിടെ നിഷേധിക്കാനൊന്നും തോന്നുന്നു. സർവം അതായി കഴിയുമ്പോൾ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? ഇനി നിഷേധിക്കണമെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് വേണ്ടേ? വേറിട്ടില്ലാത്ത ഒന്നിനെ എങ്ങനെ നിഷേധിക്കും എന്ന് പറയും. നിഷേധിക്കണമെങ്കിൽ ഉള്ളതായിരിക്കും, ഇല്ലാത്തതുകൊണ്ട് ഇതിനെ നിഷേധിക്കാൻ വയ്യ. വേറിട്ടില്ലാത്തതുകൊണ്ട് പിന്നെ അനുഭവപ്പെടുന്നതോ അത് അത് തന്നെയാണ് ജഗത് രൂപം. അതും അദ്വൈതമാണ്. പരമേശ്വര സീതി യഥാ ഏവം ദൃഷ്ടാ തഥാ വീതശോകോ ഭവതിയവൻ, വീതശോകനായിത്തീരുന്നു. വീതശോകനായിത്തീരുന്നത് ഇവിടെ എങ്ങനെയാണ്? വീതശോകനാകുന്നതിന് ഒന്നുകിൽ ദുഃഖിക്കാതിരിക്കാം, ദുഃഖം വരാതിരിക്കുക. ദുഃഖിക്കാതിരിക്കണമെന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. തന്റെ ആഗ്രഹമനുസരിച്ച് വരികയും പോവുകയും ചെയ്യുന്നു, എന്റെ ആഗ്രഹിക്കാതെ വരുന്നതാണ് ദുഃഖം. അപ്പോൾ അത് വന്നു പോകുന്നു. അപ്പോൾ ദുഃഖം വീതശോകനാകണമെങ്കിൽ എന്ത് ചെയ്യാം? അത് വരാതിരിക്കുക എന്നുള്ളതാണ് സാധാരണ നമ്മൾ സ്വീകരിക്കുന്ന മാർഗം. ദുഃഖത്തെ ഒഴിവാക്കുക എന്ന് വെച്ചാൽ ദുഃഖം വരാതിരിക്കുന്നതിന് പ്രതിവിധികൾ. അത് ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അവൻ ദുഃഖിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പറഞ്ഞല്ലോ, അവന്റെ ആധാരം ഒന്ന് തന്നെ, സമാന വിക്ഷ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്. ദുഃഖത്തിൽ നിന്ന് അവന്റെ മോചനം എങ്ങനെ സംഭവിക്കും? ആ ദുഃഖത്തിൽ ദുഃഖം അവന് ദൃശ്യമായിരിക്കുന്നു. ദുഃഖം അവന് അനുഭവ വിഷയമായിരിക്കുമ്പോൾ തന്നെ പറയുന്നു യഥാ തഥ എന്നാ പറയുന്നു. ആ സമയത്ത് തന്നെ അവന്റെ സ്വരൂപം ദുഃഖ വിമുക്തമാണെന്ന് താൻ തന്നെ അറിയുന്നു. എന്നുവെച്ചാൽ ദുഃഖരഹിതമായ ദുഃഖാതീതമായ ആ തലത്തിൽ തന്നെ ദുഃഖങ്ങളെ കാണുക എന്നാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. ദുഃഖങ്ങൾ വരാതിരിക്കാൻ നോക്കുകയല്ല, അതാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. ദുഃഖങ്ങൾ വരാതിരിക്കാൻ എത്ര ശ്രമിച്ചാലും സാധ്യമല്ല, അത് വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നത് കൊണ്ട് അതിന്റെ ഉറവിടം എന്ന് പറയുന്നത് അനാദിയാണ്. ആദിയില്ലാത്ത ഒരു ഉറവിടത്തിൽ നിന്നാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ തടുത്തു നിർത്താൻ ഒക്കത്തില്ല. ദുഃഖമില്ലാത്ത മനസ്സ് അതൊരിക്കലും സാധ്യമല്ല, കാരണം അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതിന്റെ പരമാർത്ഥം അറിയുന്ന എന്താണ്? ഈ ദുഃഖങ്ങളെല്ലാം ഈ ദുഃഖമില്ലാത്ത സ്ഥലത്ത് നിൽക്കുകയാണ്. ദുഃഖമില്ലാത്ത സ്വസ്വരൂപത്തിലാണ് ഈ ദുഃഖങ്ങളെല്ലാം നിൽക്കുന്നത് എന്നറിയാനേ കഴിയുമല്ല. ദുഃഖത്തെ ആർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് അതെങ്ങനെ സംഭവിക്കും? ദുഃഖമില്ലാത്ത തന്നെ ദുഃഖങ്ങൾ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് വൈരുദ്ധ്യമാണല്ലോ. ആ ദുഃഖമില്ലാത്ത സ്വസ്വരൂപത്തിൽ വീണ്ടും ദുഃഖം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ആ ദുഃഖങ്ങൾ വാസ്തവമല്ല. അപ്പോൾ തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന വാസ്തവമല്ലാത്ത ദുഃഖങ്ങളെ കാണും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അജ്ഞൻ തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ആദ്യം പറഞ്ഞ പക്ഷി അത് മോഹിക്കുന്നു, പരമാർത്ഥത്തിൽ വാസ്തവത്തിൽ മോഹിക്കുന്നു. അവൻ ആ മോഹത്തിൽ നിന്ന് മുക്തിയില്ല. പക്ഷെ അവൻ തന്നെ എന്ത് ചെയ്യുന്നു? ഗ്രഹിക്കുന്നു ഈ ദുഃഖം, ഈ സംസാരം വാസ്തവമല്ല എന്നുള്ള അനുഭവം ദുഃഖത്തെ സംബന്ധിച്ചും. അപ്പോൾ വാസ്തവമല്ലാത്ത പരമാർത്ഥമല്ലാത്ത ദുഃഖമാണ് അനുഭവിക്കുന്നതെങ്കിൽ ആ ദുഃഖാനുഭവത്തിൽ അവന് പിന്നെ വ്യാമോഹമില്ല. ദുഃഖം എനിക്ക് അനുഭവിക്കേണ്ടി വന്നെന്നോ ദുഃഖത്തിൽ നിന്ന് എനിക്ക് മുക്തിയില്ലെന്നോ ഇത്തരത്തിലുള്ള വ്യാമോഹങ്ങൾ ഇല്ലാതാവുന്നു. ദ്വേഷ്ടിനെ കാംക്ഷതി എന്ന് പറയുന്നു. അവൻ ദുഃഖത്തെയും സുഖത്തെയും ഒരുപോലെ തന്നെ കാണും എന്ന് പറയുന്നതിന്റെ താല്പര്യം അതാണ്. സത്യമല്ലാത്ത സുഖദുഃഖങ്ങളെ കാണും. അത് സാധാരണ അനുഭവം പോലെയല്ല. സാധാരണ അനുഭവങ്ങളെല്ലാം സത്യമായ അനുഭവമാണ്. എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു, ഞാൻ സുഖിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു, ഈ അഹന്തയും മമതയും എല്ലാം സത്യമായ അനുഭവങ്ങളാണ്. അപ്പോൾ ആ ദുഃഖത്തെ യഥാർത്ഥമായി തന്നെ അനുഭവിക്കുന്നു. ഇവിടെ എന്താണ്? ദുഃഖമില്ലാത്ത തരത്തിൽ ദുഃഖത്തെ യഥാർത്ഥമായി അനുഭവിക്കുന്നു. തഥാ വീത ശോകോഭോഗി. അപ്പോൾ അവൻ വീത ശോകനായിത്തീരുന്നു, ദുഃഖത്തിൽ നിന്നും മുക്തനായിത്തീരുന്നു. ദുഃഖത്തിൽ നിന്നുള്ള മുക്തി അതാണ്, പരമാർത്ഥമല്ലാത്ത ദുഃഖങ്ങളെ. ആ ദുഃഖത്തെ അനുഭവിക്കുന്നു എന്നിരിക്കട്ടെ, അഹം സുഖി അഹം ദുഃഖി എന്നുള്ള ഈ അനുഭവങ്ങൾ ഉണ്ടായാൽ തന്നെയും ഈ അനുഭവങ്ങൾ പരമാർത്ഥമല്ല എന്നറിയുന്നു. അങ്ങനെ അവൻ വീതശോകനായിത്തീരുന്നു. അപ്പോൾ ഇവിടെ ഒരു പക്ഷിയിൽ തന്നെയാണ് ഇത് രണ്ട് സംഭവിക്കുന്നത്. അത് ആ ദുഃഖങ്ങൾ പരമാർത്ഥത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഭാവം വേറെ. അപ്പോൾ അവിടെ രണ്ട് പക്ഷി എന്ന് കണക്കാക്കേണ്ടി വരും. എന്തുകൊണ്ട്? ഒന്ന് പരമാർത്ഥത്തിലെല്ലാം അനുഭവിക്കുന്നു സുഖദുഃഖങ്ങൾ, പക്ഷെ അത് പരമാർത്ഥത്തിലല്ല അനുഭവിക്കുന്നത്. ആ സുഖദുഃഖങ്ങളോട് മോഹം കൊണ്ടവൻ താതാത്മ്യപ്പെടുന്നുണ്ടെങ്കിൽ പരമാർത്ഥത്തിൽ അനുഭവിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ്. മോഹം കൊണ്ട് താതാത്മ്യപ്പെടുന്നില്ല, അവൻ വീതശോകനായിത്തീരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം ദുഃഖം വരുന്നോ ദുഃഖം പോകുന്നോ എന്നുള്ളതല്ല വിഷയം. പ്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവൻ ദുഃഖം വരാതിരിക്കാൻ സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ദുഃഖത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഒരു തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ശ്രമവും ദുഃഖത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വന്നുചേരുന്ന ദുഃഖത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ദുഃഖങ്ങൾ വരാതെ ഉള്ള കരുതലുകൾ എടുക്കുന്നുണ്ട്. പിന്നെ ദുഃഖത്തെ വാസ്തവ ദുഃഖമായി കാണുന്നില്ല, സുഖത്തെ വാസ്തവ സുഖമായി കാണുന്നില്ല, മറിച്ച് അസുഖത്തിന്റെയും ദുഃഖത്തിന്റെയും നിഴലുകളാണ്. സുഖദുഃഖ അനുഭവങ്ങളിൽ നിന്ന് മുക്തമെന്നല്ല ഉള്ളതല്ല തത്വജ്ഞാനിയെക്കുറിച്ച് പറയുന്നു. സുഖദുഃഖ അനുഭവങ്ങളോടുള്ള താതാത്മ്യത്തിൽ നിന്ന് മുക്തനാണ്. ഒരേ പക്ഷി തന്നെയാണ്, ഒരേ പക്ഷിയിൽ തന്നെ സംഭവിക്കുന്നത്. അങ്ങനെ മുക്തമായ അവസ്ഥയിൽ പക്ഷി ഒന്നേ ഉള്ളൂ, കാരണം അവിടെ ദുഃഖിയായ പക്ഷിയില്ല. ഇപ്പോഴാണവൻ വീതശോകനായി കഴിയുന്നത്, അപ്പോൾ പക്ഷി ഏകമായിരിക്കും. മറിച്ച് ദുഃഖിയായിരിക്കുമ്പോഴോ പക്ഷി രണ്ടാണ്. ഒന്ന് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു, അതേസമയം അവൻ ആ ദുഃഖമില്ലാമയെക്കുറിച്ച് സ്മരിക്കുന്നു, ദുഃഖ നിവൃത്തിയെക്കുറിച്ച് അവൻ സങ്കല്പിക്കുന്നു. അപ്പോൾ അവൻ രണ്ടായിട്ടിരിക്കുന്നു. അപ്പോൾ അവന് പ്രാപിക്കാനൊരു ലക്ഷ്യമുണ്ട്, ദുഃഖനിവൃത്തി. ദുഃഖത്തെ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഈ രണ്ടവസ്ഥയുണ്ട്. വീതശോകനാകുമ്പോൾ പക്ഷി ഏകമാകുന്നു. അതാണ് അന്യം ഈശം അസ്യ മഹിമാനം ഇതി വീതശോക സർവസ്മാത് ശോകസാഗരാത് വിമുച്യതേ. സർവശോകസാഗരത്തിൽ നിന്നും അവൻ വിമുക്തനായിത്തീരുന്നു. കൃതകൃത്യോ ഭവതി, കൃതകൃത്യനായി തീരുന്നു. അവന് പിന്നെ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടി വരുന്നില്ല എന്നുള്ളത്. ഏതെങ്കിലും പരിശ്രമത്തിലൂടെ അവൻ മുക്തിയെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നില്ല. വിമുച്ചത്, അവന്റെ വിമോചനം എന്ന് പറയുന്നത് എന്താണ്? സർവശോകങ്ങളിൽ നിന്നും. എന്നുവെച്ചാൽ അവൻ ശോക നിവൃത്തിക്ക് വേണ്ടി യത്നിക്കുന്നില്ല. ശോക നിവൃത്തിക്ക് വേണ്ടി നമ്മൾ യത്നിക്കുന്ന എന്താണ്? ദുഃഖങ്ങൾ വരാതെ നോക്കും, അല്ലെങ്കിൽ വന്നതിനെ ഒഴിവാക്കാൻ നോക്കും. പ്രകൃതി എന്ത് ചെയ്യുന്നു? അവന് ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് അവന് ദുഃഖം വരാതെ നോക്കേണ്ട കാര്യമില്ല, വന്ന ദുഃഖങ്ങൾ ഒഴിവാക്കേണ്ട കാര്യമില്ല. അവൻ അതിനോട് താതാന്യപ്പെടുന്നില്ല എന്നത്. അപ്പൊ സുഖവും ദുഃഖവും അവന്റെ അനുഭവത്തിനും ഉണ്ടാകാം, ഉണ്ടാകണം എന്നാലേ ഇത് ശരിയാകും, ഉണ്ടാകാം എന്നുള്ളതാണ്. പക്ഷെ അവൻ അതിൽ നിന്ന് മുക്തനായിരിക്കുന്നു. അതുകൊണ്ടിവിടെ പരമാർത്ഥത്തിൽ ഒരു പക്ഷിയും ആ നിലയിൽ, അല്ലെങ്കിൽ രണ്ട് പക്ഷികൾ. സമാനേ ഭിക്ഷേ പുരുഷോ നിമഗ്നോ അനീശയാ ശോചതി മുഹ്യമാനഃ ജുഷ്ടം യഥാ പശ്യത്യന്യമീശം അസ്യ മഹിമാനമിതി വീദശോകഃ.